മരിച്ചവർക്ക് നമ്മോട് സംസാരിക്കുവാൻ സാധിക്കുമോ? തിരുവചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ ദൂതന്മാരുടെ ശുശ്രൂഷ ക്രിസ്തുവിൻ്റെ ഓരോ പിൻഗാമിക്കും ആശ്വാസം പകരുന്ന വിലയേറിയ സത്യമാണ്. എന്നാൽ സാർവത്രികമായ മതതത്വശാസ്ത്രത്തിൻ്റെ തെറ്റായ ഉപദേശങ്ങൾ നിമിത്തം ഈ സത്യത്തിൻ്റെ വേദപുസ്തക തത്വങ്ങൾ വികലമാക്കപ്പെടുകയും അതിന് മങ്ങലേൽക്കുകയും ചെയ്തിരിക്കുന്നു. ജാതീയ മതത്തിൽ നിന്നും കടമെടുത്തതായ സ്വാഭാവിക അമർത്യത എന്ന ഉപദേശം അന്ധകാര കാലഘട്ടത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നുകൂടുകയും മരിച്ചവർ ഒന്നും അറിയുന്നില്ല എന്നുള്ള തിരുവചന സത്യത്തെ മാറ്റിമറിക്കുകയും ചെയ്തിരിക്കുന്നു. രക്ഷ പ്രാപിക്കാനിരിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ മരിച്ചവരുടെ ആത്മാക്കളാണ് എന്ന ജനം വിശ്വസിച്ചു തുടങ്ങി. സ്വർഗീയ ദൂതഗണങ്ങൾ ഉണ്ടെന്നും ഒരു മനുഷ്യൻ്റെ മരണത്തിന് മുൻപുള്ള അവൻ്റെ ചരിത്രവുമായി അവർക്ക് ബന്ധമുണ്ടെന്നുമുള്ള തിരുവചന സാക്ഷ്യം ശ്രദ്ധിക്കപ്പെടുന്നില്ല. മരണത്തിൽ മനുഷ്യൻ ബോധവാനാണെന്നും മരിച്ചവരുടെ ആത്മാക്കൾ ജീവനോടിരിക്കുന്നവരെ ശുശ്രൂഷിപ്പാൻ വരുമെന്നുമുള്ള വിശ്വാസവും ഉപദേശവും ആധുനിക പ്രേതാത്മവാദത്തിന് വഴിതെളിച്ചു. മരിച്ചവർ ദൈവസന്നിധിയിലും ദൂതന്മാരുടെ സമൂഹത്തിലും പ്രവേശിക്കുകയും മുൻപ് അവർക്കുണ്ടായിരുന്നതിലും അധികം ജ്ഞാനം പ്രാപിക്കുവാൻ അനുവദിക്കപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ ജീവനോടിരിക്കുന്നവർക്ക് ബുദ്ധി ഉപദേശിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ അവർ ഭൂമിയിലേക്ക് വരാത്തതെന്താണ്? പ്രശസ്തരായ മതനേതാക്കന്മാർ പഠിപ്പിക്കുന്നതുപോലെ അവർ ഭൂമിയിലുള്ള തങ്ങളുടെ സ്നേഹിതർക്ക് ചുറ്റും പറന്നു നടക്കുകയാണെങ്കിൽ അവരുമായി ആശയവിനിമയം നടത്താനും തിന്മയ്ക്കെതിരെ മുന്നറിയിപ്പ് കൊടുക്കുവാനും ദുഃഖത്തിൽ ആശ്വസിപ്പിക്കുവാനും എന്തുകൊണ്ട് അവർ അനുവദിക്കപ്പെടുന്നില്ല? തങ്ങൾക്ക് ലഭിക്കുന്ന ദിവ്യ വെളിച്ചം മഹത്വീകരണം പ്രാപിച്ച ആത്മാക്കളുടെ ആശയവിനിമയമാണെങ്കിൽ ഇതിനെ മരണത്തിൽ മനുഷ്യൻ്റെ ബോധാവസ്ഥയിൽ വിശ്വസിക്കുന്നവർ തള്ളിക്കളയുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ പരിശുദ്ധമെന്ന് സങ്കല്പിച്ചിരിക്കുന്ന മാർഗം ഉപയോഗിച്ച് തൻ്റെ ലക്ഷ്യം നേടുവാൻ സാത്താൻ പ്രവർത്തിക്കുന്നു. തൻ്റെ ആജ്ഞ അനുസരിക്കുന്നവരായ തള്ളപ്പെട്ട ദൂതന്മാർ ആത്മലോകത്തിൽ നിന്നുള്ള സന്ദേശവാഹകരായി പ്രത്യക്ഷപ്പെടുന്നു. ജീവനോടിരിക്കുന്നവരെ മരിച്ചവരുമായി സമ്പർക്കത്തിലാക്കുന്നുവെന്ന് ഭാവിച്ചുകൊണ്ട് തിന്മയുടെ പ്രഭുവായ സാത്താൻ അവരുടെ മനസ്സുകളെ സ്വാധീനിക്കുന്നു. മരിച്ചവരുടെ രൂപത്തിൽ അവരുടെ സ്നേഹിതർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാൻ സാത്താന് ശക്തിയുണ്ട്. വഞ്ചനാകരമായ ഈ പ്രവർത്തനം പൂർണ്ണതയുള്ളതായിരിക്കും. അതേ നോട്ടം, വാക്കുകൾ, ശബ്ദം എന്നിവ അത്ഭുതവും വ്യക്തവുമായ വിധം പുനഃസ്ഥാപിക്കുന്നു. തങ്ങളുടെ സ്നേഹഭാജനങ്ങൾ സ്വർഗീയ സന്തോഷം ആസ്വദിക്കുന്നുവെന്നുള്ള ഉറപ്പ് പ്രാപിച്ചുകൊണ്ട് അനേകർ സംതൃപ്തരാകുകയും തങ്ങൾ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് അതിന് ചെവി കൊടുക്കുന്നു എന്ന് സംശയിക്കാതിരിക്കുകയും ചെയ്യുന്നു. മരിച്ചവരാണ് യഥാർത്ഥത്തിൽ തങ്ങളോട് സംസാരിക്കുവാൻ വരുന്നതെന്ന് അവരെ വിശ്വസിപ്പിച്ച ശേഷം ഒരുക്കം കൂടാതെ ശവക്കുഴിയിലേക്ക് ഇറങ്ങിയവർ സ്വന്തം രൂപത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നതായി സാത്താൻ അഭിനയിക്കുന്നു. അവർ സ്വർഗത്തിൽ സന്തോഷിക്കുന്നുവെന്നും ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നുവെന്നും പ്രഖ്യാപിക്കുമ്പോൾ നീതിമാന്മാരും ദുഷ്ടന്മാരും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നുള്ള തെറ്റായ ഉപദേശം വ്യാപകമായി പഠിപ്പിക്കപ്പെടുന്നു. ശരിയാണെന്ന് തെളിയിക്കപ്പെടുന്ന മുന്നറിയിപ്പുകളും ഉപദേശങ്ങളും ചിലപ്പോൾ ആത്മാക്കളുടെ ലോകത്തിൽ നിന്നും വരുന്നുവെന്ന് നടിക്കുന്നവർ സംസാരിക്കുന്നു. അപ്രകാരം മനുഷ്യരുടെ ആത്മവിശ്വാസം കൈക്കലാക്കിയ ശേഷം തിരുവചന വിശ്വാസത്തെ തുരങ്കം വയ്ക്കുന്ന ഉപദേശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നു. ഭൂമിയിലുള്ള തങ്ങളുടെ സ്നേഹിതരുടെ ക്ഷേമാവസ്ഥയിൽ തൽപരരാണെന്ന് ഭാവിച്ചുകൊണ്ട് അവർ അപായകരമായ തെറ്റുകൾ കടത്തിക്കൊണ്ടുവരുന്നു. ചില സത്യങ്ങൾ പ്രസ്താവിക്കുകയും ഭാവിയെ സംബന്ധിച്ച് ചിലതൊക്കെ പ്രവചിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവരുടെ പ്രസ്താവനകൾ ആശ്രയിക്കത്തക്കതായി കരുതപ്പെടുന്നു. അവരുടെ തെറ്റായ ഉപദേശങ്ങളെ പുരുഷാരം അംഗീകരിക്കുകയും അവ വേദപുസ്തകത്തിലെ അതിവിശുദ്ധ സത്യങ്ങളായി ഗണിക്കുകയും ചെയ്യുന്നു. ദൈവകൽപ്പന ദൂരെ മാറ്റിവെക്കുകയും കൃപയുടെ ആത്മാവിനെ തള്ളിക്കളയുകയും നിയമരക്തത്തെ അശുദ്ധമെന്ന് എണ്ണുകയും ചെയ്യുന്നു. ആത്മാക്കൾ ക്രിസ്തുവിൻ്റെ ദൈവികത്വത്തെ ഉപേക്ഷിക്കുകയും തങ്ങളുടെ സ്വന്തം നിലവാരത്തിൽപ്പെടുന്ന ഒരുവനായി സൃഷ്ടിതാവിനെ കാണുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ ആരംഭിച്ച് 6000 വർഷങ്ങളായി ഭൂമിയിൽ തുടർന്നു വരുന്ന ദൈവത്തിനെതിരെയുള്ള തൻ്റെ യുദ്ധം ഇപ്രകാരം വേഷപ്രച്ഛന്നനായി ശത്രുവായവൻ തുടരുന്നു. ചെപ്പടി വിദ്യയുടെയും കൗശലത്തിൻ്റെയും മാധ്യമമായി അനേകർ ആത്മീയ പ്രകടനങ്ങളെ ഗണിക്കുവാൻ പരിശ്രമിക്കുന്നു. എന്നാൽ ചെപ്പടി വിദ്യ തന്നെയും പലപ്പോഴും യാഥാർത്ഥ്യമായതിൻ്റെ ഫലമാണെന്നും പ്രകൃത്യാതീതമായ ശക്തിയുടെ പ്രകടനമാണെന്നും പരിഗണിക്കപ്പെടുന്നു. ആധുനിക പ്രേതാത്മവാദത്തിൻ്റെ ആരംഭമായ മായാശബ്ദം മാനുഷിക കൗശലത്തിൻ്റെയോ കപടതയുടെയോ അനന്തരഫലമല്ല, പ്രത്യുത അത് വിജയകരമായി മനുഷ്യാത്മാക്കളെ വഞ്ചനയിലേക്ക് വഴിനടത്തുന്ന ദുരാത്മാക്കളുടെ പ്രവർത്തനമാണ്. വെറും മാനുഷികമായ ആൾമാറാട്ടമാണ് പ്രേതാത്മവാദമെന്നുള്ള വിശ്വാസം പലരെയും കെണിയിൽ വീഴ്ത്തുന്നു. അതിൻ്റെ പ്രകടനവുമായി മുഖാമുഖം അവർ ബന്ധപ്പെടുവാനിട വരുമ്പോൾ അവ അമാനുഷികമെന്നും ചിന്തിക്കാതെ തരമില്ലാതാവുകയും വഞ്ചിക്കപ്പെട്ടു പോവുകയും ദൈവത്തിൻ്റെ വലിയ ശക്തി പ്രകടനമെന്ന് അവയെ അംഗീകരിക്കുകയും ചെയ്യുന്നു. സാത്താനും തൻ്റെ ദൂതന്മാരും ചെയ്യുന്ന അത്ഭുതങ്ങളെക്കുറിച്ചുള്ള വേദപുസ്തക സാക്ഷ്യം ഇക്കൂട്ടർ അഗണ്യമാക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കെതിരെയുള്ള ഫറവോൻ്റെ മന്ത്രവാദികളുടെ പ്രവർത്തനം സാധ്യമാക്കിയത് സാത്താൻ്റെ ശക്തിയായിരുന്നു. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് സാത്താൻ്റെ ശക്തിയാൽ ഇപ്രകാരമുള്ള പ്രകടനങ്ങൾ കാണപ്പെടുമെന്ന് വിശുദ്ധ പൗലോസ് സാക്ഷിക്കുന്നു. സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് തൊട്ടു മുൻപ് ഭൂമിയിൽ പ്രവർത്തനം നടക്കും. 2 തെസ്സലോനിക്കർ 2:9-10. അന്ത്യകാലത്ത് നടക്കാനിരിക്കുന്ന അത്ഭുത പ്രവർത്തനത്തെ സംബന്ധിച്ച് വിശുദ്ധ യോഹന്നാൻ ഇപ്രകാരം പ്രസ്താവിക്കുന്നു: അത് മനുഷ്യർ കാണുക ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും ചെയ്യും. വെളിപ്പാട് 13:13-14. ഇവിടെ പ്രവചിച്ചിരിക്കുന്നത് വെറും ആൾമാറാട്ടമല്ല, സാത്താൻ്റെ ദൂതന്മാർ മനുഷ്യരെ വഞ്ചിക്കുന്നതിന് തങ്ങളുടെ ശക്തിയിൽ പ്രവർത്തിക്കുന്ന വലിയ അത്ഭുതങ്ങളാണ്. വെറും നാട്യമല്ല, അത് യാഥാർത്ഥ്യമാണ്. ഇത്രയും കാലം അന്ധകാരപ്രഭു വഞ്ചക പ്രവർത്തനത്തിനായി ഉപയോഗിച്ചിരുന്ന തൻ്റെ വലിയ ശക്തികൾ നാനാ തുറകളിലും അവസ്ഥകളിലുമുള്ള ജനത്തെ പരീക്ഷിക്കുന്നതിനും തന്ത്രപൂർവം മെനഞ്ഞെടുക്കുന്നു. സംസ്കാരത്തിലും ജീവിത ശ്രേഷ്ഠതകളിലും മുൻപന്തിൽ നിൽക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ ശുദ്ധീകരിച്ചതും ബുദ്ധിയേറിയതുമായ വിഷയമായി പ്രേതാത്മവാദത്തെ അവതരിപ്പിച്ചുകൊണ്ട് അനേകരെ തൻ്റെ വലയിൽ സാത്താൻ വീഴ്ത്തുന്നു. ഇപ്രകാരം പ്രേതാത്മവാദം നൽകുന്ന ജ്ഞാനത്തെ അപ്പോസ്തലനായ യാക്കോബ് അത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും ആയതത്രേ എന്ന് വിവരിക്കുന്നു. 3:15. ഇത് മറച്ചു വയ്ക്കുന്നത് തൻ്റെ ഉദ്ദേശത്തെ സഹായിക്കുന്നിടത്തോളം മഹാവഞ്ചകൻ മറച്ചു പിടിക്കുന്നു. മരുഭൂമിയിലെ പരീക്ഷാ സമയത്ത് ക്രിസ്തുവിൻ്റെ മുമ്പിൽ സ്വർഗീയ സാരാഭകളുടെ ശോഭ ധരിച്ചുകൊണ്ട് പ്രത്യക്ഷനായവൻ മനുഷ്യരുടെ മുമ്പിൽ ആകർഷകമായ വെളിച്ചദൂതിൻ്റെ വേഷത്തിൽ പ്രത്യക്ഷനാകുന്നു. ബുദ്ധിപരമായ വലിയ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അവൻ ബുദ്ധിപരമായി ചിന്തിക്കുവാൻ ആവശ്യപ്പെടുന്നു. നിർവൃതി നൽകുന്ന രംഗങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അവൻ കാലബോധത്തെ ഉത്തേജിപ്പിക്കുന്നു. സ്നേഹത്തിൻ്റെയും ദാനത്തിൻ്റെയും വൈഭവമുള്ള പ്രദർശനങ്ങളെ താൽപ്പര്യജനകമായി അവൻ നിരത്തിവെക്കുന്നു. വളരെ ഉന്നതമായ പ്രതലത്തിലേക്ക് മനുഷ്യ സങ്കല്പത്തെ ഉയർത്തിക്കൊണ്ട് തങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ അഭിമാനിക്കുവാനും ഹൃദയത്തിൽ നിത്യനായ ദൈവത്തെ തള്ളിപ്പറയുവാനും മനുഷ്യരെ പ്രേരിപ്പിക്കുന്നു. വളരെ ഉയർന്ന മലമേൽ ലോകരക്ഷിതാവിനെ കൊണ്ടുവന്ന് നിർത്തി ഭൂമിയിലെ സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു കൊടുത്തവൻ ദിവ്യശക്തിയുടെ കവചം ധരിച്ചിട്ടില്ലാത്ത സകല മനുഷ്യരെയും പരീക്ഷിച്ച് ബുദ്ധിശക്തിയെ വികലമാക്കും. മുഖസ്തുതി പ്രയോഗിച്ചും വിലക്കപ്പെട്ട ജ്ഞാനം പ്രാപിക്കുവാനുള്ള ആഗ്രഹത്തെ ഇളക്കിയും സ്വയം ഉയർച്ച പ്രാപിക്കുന്നതിനുള്ള ആഗ്രഹത്തെ തട്ടി ഉണർത്തിയും ഏദൻ തോട്ടത്തിൽ ഹവ്വായെ വഞ്ചനയിൽ കുടുക്കിയതുപോലെ ഇപ്പോൾ മനുഷ്യരെ വഞ്ചിക്കുന്നു. ഇപ്രകാരമുള്ള തിന്മകളാണ് അവനെ നാശത്തിൽ വീഴ്ത്തിയത്. ഇതേ തിന്മകൾ ഉപയോഗിച്ചാണ് അവൻ മനുഷ്യരുടെ നാശത്തിനും ലക്ഷ്യമിട്ടിരിക്കുന്നത്. നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെയാകും. 3:5. മനുഷ്യൻ പുരോഗതിയുടെ സൃഷ്ടിയാണ്. നിത്യതയിലേക്ക് ദൈവത്തോളം വളരുകയെന്ന ലക്ഷ്യമാണ് അവൻ്റെ ജനനം മുതലുള്ള തലവിധി എന്ന് പ്രേതാത്മവാദം പഠിപ്പിക്കുന്നു. ഓരോ മനസ്സിനെയും, അതായത് മനസ്സ് തന്നെ ന്യായം വിധിക്കും, മറ്റൊന്നിനാൽ വിധിക്കപ്പെടുകയില്ല. സ്വയമായിട്ടുള്ള ന്യായവിധി ആയതിനാൽ അത് നീതിയുള്ള ന്യായവിധിയാണ്. സിംഹാസനം നിന്നിൽ തന്നെ ആയിരിക്കുന്നു. ഒരു പ്രേതാത്മവാദ സിദ്ധാന്ത ഉപദേഷ്ടാവ് ആത്മീയ ബോധത്താൽ ഉണർന്നപ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി: എൻ്റെ സഹജീവികളെ, നിങ്ങളെല്ലാവരും വീഴ്ച ഭവിക്കാത്ത അർത്ഥദേവന്മാരാണ്. ക്രിസ്തുവാണ് നീതിമാനും പൂർണ്ണനുമായ വ്യക്തിയെന്ന് വേറൊരാൾ പ്രഖ്യാപിക്കുന്നു. നിത്യനായ ദൈവത്തിൻ്റെ നീതിയുടെയും പൂർണ്ണതയുടെയും സ്ഥാനത്തിൻ പ്രകാരം അപൂർണമായ ആരാധന വസ്തു സ്ഥാപിക്കപ്പെടുന്നു. പൂർണ്ണവും നീതിയുള്ളതും മനുഷ്യനെത്തിച്ചേരേണ്ടതുമായ മാനദണ്ഡമെന്നുള്ള ദൈവകൽപ്പനയുടെ സ്ഥാനത്ത് ഏക ആരാധന വസ്തുവായും ന്യായവിധിയുടെ മാനദണ്ഡമായും സ്വഭാവത്തിൻ്റെ അളവുകോലായും സാത്താൻ പാപപങ്കിലമായ ദുഷ്ട സ്വഭാവത്തോടുകൂടിയ മനുഷ്യനെ പ്രതിഷ്ഠിക്കുന്നു. ഇത് പുരോഗമനമാണ്, ഉന്നതിയിലേക്കുള്ളതല്ല, അധോഗതിയിലേക്കുള്ളതാണെന്ന് മാത്രം. നോക്കിക്കണ്ടുകൊണ്ട് നാം രൂപാന്തരം പ്രാപിക്കുന്നു എന്നുള്ളത് ബുദ്ധിപരവും ആത്മീയവുമായ ഒരു പ്രകൃതി നിയമമാണ്. മനസ്സിനെ പ്രവർത്തന നിരതമാക്കുന്ന വിഷയത്തിലേക്കും സ്നേഹിക്കുവാനും ആരാധിക്കുവാനും തെരഞ്ഞെടുക്കുന്നതിലേക്കും അത് സാവധാനം ലയിച്ചു ചേരുന്നു. തൻ്റെ സ്വന്തം വിശുദ്ധിയിലും നന്മയിലും സത്യത്തിലും നിന്ന് ഉന്നതമായ ഒരു പ്രതലത്തിൽ മനുഷ്യൻ ഒരിക്കലും സ്വന്തമായി എത്തിച്ചേരുകയില്ല. തൻ്റെ ഉന്നത ആശയം സ്വയം എന്നതാണെങ്കിൽ ഉന്നതി പ്രാപിച്ചിരിക്കുന്ന മറ്റൊന്നിലും അവൻ ഒരിക്കലും എത്തിച്ചേരുകയില്ല. നേരെ മറിച്ച് അവൻ തുടർച്ചയായി താഴ്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് താണുകൊണ്ടിരിക്കും. മനുഷ്യനെ ഉയർത്തുവാനുള്ള ശക്തി ദൈവകൃപ ഒന്ന് മാത്രമാണ്. തന്നിൽ മാത്രം ആശ്രയിച്ചാണെങ്കിൽ അവൻ്റെ യാത്ര തീർച്ചയായും താഴ്ചയിലേക്കുള്ളത് തന്നെയാണ്. ബുദ്ധിവൈഭവത്തിലും സംസ്കാരത്തിലും ഉന്നതി പ്രാപിച്ചവൻ്റെ മുമ്പിൽ ഉള്ളതിനേക്കാളും ലഘുവായ വഞ്ചനയോടും വ്രേക്ഷപ്പച്ചനതയോടും കൂടെ സ്വയത്തിൽ ആശ്രയിച്ച് ആഹ്ലാദ തിമിർപ്പിലായ ജഡീക സ്വഭാവമുള്ളവൻ്റെ മുമ്പിൽ പ്രേതാത്മവാദം പ്രത്യക്ഷപ്പെടുന്നു. അതിൻ്റെ ആകത്തുക തങ്ങളുടെ താല്പര്യങ്ങളോട് യോജിച്ചിരിക്കുന്നതായി അവർ കാണുന്നു. മനുഷ്യപ്രകൃതിയുടെ ദൗർബല്യത്തിലേക്കുള്ള ഓരോ ചായ്വും സാത്താൻ പഠിക്കുന്നു. ഓരോ വ്യക്തിയും ചെയ്യുവാൻ താല്പര്യപ്പെടുന്ന പാപങ്ങളെ അവൻ രേഖപ്പെടുത്തുന്നു. പിന്നെ അവൻ ദുഷ്പ്രവണതയെ തൃപ്തിപ്പെടുത്തുന്ന അവസരങ്ങളൊന്നും പാഴായിപ്പോകാതെ സൂക്ഷിക്കുന്നു. ന്യായമായതിനെ ധാരാളമായി ആസ്വദിക്കുവാൻ മനുഷ്യരെ പരീക്ഷിച്ചുകൊണ്ട് സാത്താൻ അവരുടെ ശാരീരികവും മാനസികവും ധാർമ്മികവുമായ കഴിവുകളെ ബലഹീനമാക്കുന്നു. വികാരങ്ങൾ കടിമപ്പെടുത്തി മനുഷ്യപ്രകൃതിയെ മുറിവേൽപ്പിച്ചുകൊണ്ട് അവൻ ആയിരങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥ ജ്ഞാനം സകല നിയമങ്ങൾക്കും ഉന്നതമായി മനുഷ്യനെ ഉയർത്തുന്നു എന്ന് ദുഷ്ടാത്മാക്കളിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ തൻ്റെ വേല പൂർത്തിയാക്കുന്നു. എല്ലാം ശരി തന്നെയാണ്. ദൈവം ഒന്നിനെയും തള്ളിക്കളയുന്നില്ല. ചെയ്യുന്ന പാപങ്ങളെല്ലാം നിരപരാധിത്വത്തിൽ നിന്നും ഉള്ളതാണ് എന്നവർ പഠിപ്പിക്കുന്നു. ആഗ്രഹമാണ് ഏറ്റവും വലിയ കൽപ്പനയെന്നും സ്വാതന്ത്ര്യമെന്നത് ആഗ്രഹം സാധിക്കുവാനുള്ള അധികാരപത്രമാണെന്നും തന്നോട് മാത്രമേ മനുഷ്യന് കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമുള്ളൂവെന്നും വിശ്വസിക്കുവാൻ മനുഷ്യരെ വഴി നടത്തുമ്പോൾ എല്ലാ വശത്തും അഴിമതിയും ധാർമ്മിക അധപ്പതനവും നടമാടുന്നതിൽ അത്ഭുതമെന്താണ്? തങ്ങളുടെ ജഡീക ഹൃദയത്തിൻ്റെ താല്പര്യങ്ങൾ അനുസരിക്കുവാൻ പഠിപ്പിക്കുന്ന ഉപദേശങ്ങളെ മനുഷ്യരാശി താല്പര്യത്തോടെ സ്വീകരിക്കുന്നു. സ്വയനിയന്ത്രണത്തിൻ്റെ കടിഞ്ഞാണുകൾ ജഡമോഹത്തിൻ്റെ കഴുത്തിൽ വെച്ചുകൊണ്ടും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ശക്തികളെ മൃഗീയ പ്രവണതകൾക്ക് കീഴ്പ്പെടുത്തിക്കൊണ്ടും ക്രിസ്തുവിൻ്റെ അനുഗാമികളെന്ന് അഭിമാനിക്കുന്ന ആയിരങ്ങളെ സാത്താൻ തൻ്റെ വലയ്ക്കുള്ളിൽ തൂത്തുകയറ്റുന്നു. എന്നാൽ പ്രേതാത്മവാദത്തിൻ്റെ തെറ്റായ വാദഗതികളിൽ അകപ്പെട്ട ആരും തന്നെ വഞ്ചിതരാകേണ്ടതില്ല. കെണി കണ്ടെത്തുന്നതിനാവശ്യമായ വെളിച്ചം ലോകത്തിന് ദൈവം നൽകിയിരിക്കുന്നു. മുൻകൂട്ടി കാണിച്ചിരിക്കുന്നത് പോലെ പ്രേതാത്മവാദത്തിൻ്റെ അടിത്തറയായ തത്വം വ്യക്തമായ തിരുവചന പ്രസ്താവനകളോട് പോരാട്ടത്തിലാണ്. മരിച്ചവർ യാതൊന്നും അറിയുന്നില്ല എന്നും അവരുടെ ചിന്തകൾ നശിച്ചുപോയെന്നും സൂര്യന് കീഴിൽ നടക്കുന്ന ഒന്നിലും അവർക്ക് പങ്കില്ല എന്നും ഭൂമിയിൽ അവരുടെ സ്നേഹഭാചനങ്ങൾക്കുണ്ടാകുന്ന സന്തോഷത്തിലും സന്താപത്തിലും അവർക്ക് ഓഹരിയില്ലെന്നും ബൈബിൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. മരിച്ചവരുടെ ആത്മാക്കളോടെന്ന വ്യാജേനയുള്ള സകല സംഭാഷണങ്ങളും ദൈവം ശക്തിയായി വിലക്കിയിരിക്കുന്നു. ഇന്നത്തെ പ്രേതാത്മ സിദ്ധാന്തക്കാരെ പോലെ എബ്രായ ജനതയുടെ കാലത്ത് ഒരു വിഭാഗം ജനങ്ങൾ മരിച്ചവരോട് സമ്പർക്കം പുലർത്തുന്നവരായിട്ടുണ്ടായിരുന്നു. മറ്റു ലോകങ്ങളിൽ നിന്നും സന്ദർശകരായി വരുന്നുവെന്ന് സങ്കല്പിച്ച് പ്രേതാത്മാക്കൾ എന്നവർ വിളിച്ചിരുന്ന അവയെ ഭൂതാത്മാക്കൾ എന്ന് വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു. സംഖ്യാപുസ്തകം 25:1-3 സങ്കീർത്തനങ്ങൾ 106:28 1 Cor 10:20 വെളിപ്പാട് 16:14 പരേതാത്മാക്കളോട് ചിലയ്ക്കുന്നത് ദൈവം വെറുക്കുന്നുവെന്നും അങ്ങനെയുള്ളവരെ മരണശിക്ഷ കൊണ്ടായിരുന്നാലും അതിൽ നിന്ന് തടഞ്ഞു നിർത്തുമെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. ലേവ്യപുസ്തകം 19:31-20:27 മന്ത്രവാദം എന്ന പേര് തന്നെ വെറുക്കപ്പെടേണ്ടതാണ്. മനുഷ്യർക്ക് ഭൂതാത്മാക്കളുമായി ബന്ധപ്പെടാമെന്നുള്ളത് അന്ധകാര യുഗത്തിൽ കെട്ടുകഥയായിരുന്നു. എന്നാൽ 100 100 1000 1000 ലക്ഷോപലക്ഷമായും അംഗസംഖ്യയുള്ളതും ശാസ്ത്രീയ ഗോളങ്ങളിലും സഭകളിലും നീതിന്യായ കോടതികളിലും രാജകീയ സദസ്സുകളിലും കയറിക്കൂടിയിരിക്കുന്നതുമായ ഇന്നത്തെ പ്രേതാത്മവാദം പഴയ കാലത്തെ കുറ്റം വിധിച്ച് തള്ളിയ മന്ത്രവാദം പുതിയ വേഷത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന ഭീമാകാരമായ വഞ്ചനയാണ്. പ്രേതാത്മവാദത്തിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെ സംബന്ധിച്ചുള്ള തെളിവുകൾ മറ്റൊന്നുമില്ല എങ്കിലും ഇപ്രകാരമുള്ള ആത്മാക്കൾ പാപവും നീതിയും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതും ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠന്മാരായ വിശുദ്ധ അപ്പോസ്തലന്മാരും അഴിമതിയിൽ മുങ്ങിയ സാത്താൻ്റെ ശുശ്രൂഷക്കാരും തമ്മിൽ വ്യത്യാസങ്ങളില്ല എന്ന് പറയുന്നതും മാത്രം ഒരു ക്രിസ്ത്യാനിക്ക് തെളിവായിരുന്നാൽ മതിയാകുന്നതാണ്. മനുഷ്യരിൽ ഹീനന്മാരായവർ പോലും സ്വർഗത്തിലാണെന്നും അവരവരുടെ ഉന്നത പദവികളിൽ ഇരിക്കുന്നുവെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് സാത്താൻ ലോകത്തോട് ഇപ്രകാരം പറയുന്നു: നിങ്ങൾ എത്രമാത്രം ദുഷ്ടനായിരുന്നാലും സാരമില്ല. ദൈവത്തിലും വേദപുസ്തകത്തിലും നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കാര്യമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ യഥേഷ്ടം ജീവിച്ചു കൊള്ളുക. സ്വർഗം നിങ്ങളുടെ ഭവനം തന്നെയാണ്. പ്രേതാത്മവാദ ഉപദേഷ്ടാക്കന്മാർ ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു: ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു. അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു. അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ? മലാഖി 2:17. ദൈവവചനം ഇപ്രകാരം പറയുന്നു, തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടും ആക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. യെശയ്യാവ് 5:20. ഇപ്രകാരം ഭൂതാത്മാക്കൾ കളവായി പ്രതിനിധീകരിക്കുന്ന വിശുദ്ധ അപ്പോസ്തലന്മാർ അവരുടെ ഇഹലോക ജീവിതകാലത്ത് പരിശുദ്ധാത്മശക്തി കൊണ്ട് രേഖപ്പെടുത്തിയതിനെ ഇപ്പോൾ പ്രേതാത്മാക്കൾ എതിർക്കുന്നു. വേദപുസ്തകത്തിൻ്റെ ദിവ്യമായ ഉത്ഭവത്തെ അവർ തള്ളിക്കളയുകയും അപ്രകാരം ക്രിസ്ത്യാനിയുടെ പ്രത്യാശയെന്ന അടിസ്ഥാനത്തെ പൊളിച്ചുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള വഴി തെളിക്കുന്ന വെളിച്ചത്തെ കെടുത്തുകളയുകയും ചെയ്യുന്നു. വേദപുസ്തകം വെറും കെട്ടുകഥയാണെന്നും അത് മനുഷ്യവർഗത്തിൻ്റെ ശൈശവദശയിൽ മാത്രം ആവശ്യമുള്ളതായിരുന്നുവെന്നും ഇപ്പോൾ അതിനെ തള്ളിക്കളയുകയോ നിസ്സാരമായി പരിഗണിക്കുകയോ ചെയ്താൽ കുഴപ്പമില്ലെന്നും സാത്താൻ ലോകത്തെ വിശ്വസിപ്പിക്കുന്നു. ദൈവവചനത്തിൻ്റെ സ്ഥാനം അലങ്കരിക്കുന്നതിന് അവൻ ഭൂതാത്മാക്കളുടെ പ്രകടനങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. തൻ്റെ മാത്രം നിയന്ത്രണത്തിലുള്ള ഒരു ചാനലാണിത്. ഇതിൽ കൂടെ തൻ്റെ ഇഷ്ടം ലോകത്തെ വിശ്വസിപ്പിക്കാൻ അവന് സാധിക്കുന്നു. തന്നെയും തൻ്റെ അനുഗാമികളെയും ന്യായം വിധിക്കുന്ന പുസ്തകത്തെ അവൻ ആഗ്രഹിക്കുന്ന ഇരുട്ടിൽ അവൻ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. ലോകരക്ഷിതാവിനെ അവനൊരു സാധാരണ മനുഷ്യനേക്കാൾ അപ്പുറം ഗണ്യമാക്കുന്നില്ല. യേശുവിൻ്റെ കല്ലറയ്ക്ക് കാവൽ നിന്ന പടയാളി കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെതിരെ പുരോഹിതന്മാരും മൂപ്പന്മാരും പറഞ്ഞുകൊടുത്ത കള്ളക്കഥ പ്രചരിപ്പിച്ചതുപോലെ പരേതാത്മ പ്രതിഭാസങ്ങളിൽ വിശ്വസിക്കുന്നവർ നമ്മുടെ രക്ഷകന്റെ ജീവിതത്തിൽ വ്യാപരിച്ച പരിതസ്ഥിതികളിൽ അത്ഭുതകരമായി ഒന്നുമില്ലെന്ന് പ്രസ്താവിക്കുന്നു. ഇപ്രകാരം യേശുവിനെ പിന്നിലേക്ക് തള്ളുവാൻ പരിശ്രമിച്ചുകൊണ്ട് തങ്ങളുടെ സ്വന്തം അത്ഭുതങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ലോകത്തെ ക്ഷണിക്കുകയും അവ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളേക്കാൾ ഉന്നതമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. പ്രേതാത്മവാദം ഇപ്പോൾ അതിൻ്റെ രൂപത്തെ മാറ്റിക്കൊണ്ട് ചോദ്യം ചെയ്യപ്പെടാവുന്ന ചില വസ്തുതകളെ മൂടുപടത്തിന് ഉള്ളിലാക്കിയിരിക്കുന്നത് കപടനാട്യമായി ഒരു ക്രിസ്ത്യാനി മനസ്സിലാക്കണമെന്നുള്ളത് സത്യമായ വസ്തുതയാണ്. എന്നാൽ പ്രസംഗപീഠങ്ങളിൽ നിന്നുള്ള അതിൻ്റെ ശബ്ദങ്ങളും പൊതുജനമധ്യേ അനേക വർഷങ്ങളായി പത്രവാർത്തകൾ അതിനെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നതും അതിൻ്റെ യഥാർത്ഥ സ്വഭാവം വ്യക്തമാക്കിക്കൊണ്ട് യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്നു. ഈ ഉപദേശങ്ങൾ തള്ളിക്കളയുവാനോ മറച്ചു പിടിക്കുവാനോ സാധ്യമല്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ പോലും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ലഘുവായി തോന്നാമെങ്കിലും അത് കൂടുതൽ വിഷലിപ്തവും വഞ്ചനാത്മകവും ആയതിനാൽ അപകടം നിറഞ്ഞതാണ്. ആദ്യമത് ക്രിസ്തുവിനെയും വേദപുസ്തകത്തെയും തള്ളിപ്പറഞ്ഞുവെങ്കിൽ ഇപ്പോൾ അവ രണ്ടും സ്വീകരിക്കുന്നതായി അഭിനയിക്കുന്നു. പുതുക്കം പ്രാപിക്കാത്ത ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്ന വിധം വേദപുസ്തകത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിലെ ഗൗരവതരവും അതിപ്രധാനവുമായ സത്യങ്ങളെ ലഘൂകരിച്ചു കളയുന്നു. ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകളിൽ അതിപ്രധാനമായത് സ്നേഹമാണെങ്കിലും അതിനെ ഒരു വികാര ദൗർബല്യമാക്കി മാറ്റിക്കൊണ്ട് നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസം ലഘുവാക്കുന്നു. ദൈവനീതി, പാപത്തോടുള്ള തൻ്റെ വെറുപ്പ്, തൻ്റെ വിശുദ്ധ കൽപ്പനയുടെ ആവശ്യം എന്നിവ ദൃഷ്ടിപഥത്തിൽ നിന്നും അകലെയാകുന്നു. ചത്ത അക്ഷരങ്ങളായി 10 കൽപ്പനയെ കാണുവാൻ ജനത്തെ പഠിപ്പിക്കുന്നു. മനുഷ്യ മനസ്സിനെ സന്തോഷിപ്പിച്ച് വശീകരിക്കുന്ന കെട്ടുകഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ വേദപുസ്തകത്തെ ഉപേക്ഷിച്ച് കളയുവാൻ ജനത്തെ വഴി നടത്തുന്നു. മുമ്പത്തെ പോലെ തന്നെ ക്രിസ്തു ഉപേക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഈ വഞ്ചന തിരിച്ചറിയാതിരിക്കുവാൻ ജനത്തിൻ്റെ കണ്ണുകളെ സാത്താൻ കുരുടാക്കിയിരിക്കുന്നു. പ്രേതാത്മവാദത്തിൻ്റെ വഞ്ചക ശക്തിയെക്കുറിച്ചും അതിൻ്റെ സ്വാധീനത്തിൽ പെട്ടുപോയാലുള്ള ആപത്തിനെക്കുറിച്ചും വളരെ കുറച്ചു പേർക്ക് മാത്രമേ ധാരണയുള്ളൂ. ജിജ്ഞാസ അടക്കാനായി പലരും അതിൽ തലയിട്ടുപോകുന്നു. അവർക്കതിൽ വിശ്വാസമില്ല. ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ തങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പോകുന്നുവെന്ന ചിന്ത പോലും അവരെ ഭയവിഹുലരാക്കുന്നു. പക്ഷേ അവർ വിലക്കപ്പെട്ട പ്രതലത്തിൽ നിൽക്കുകയാണ്. മഹാനാശകൻ തൻ്റെ ശക്തി അവരുടെ താൽപ്പര്യത്തിനെതിരെ പ്രയോഗിക്കുന്നു. തൻ്റെ ഇഷ്ടത്തിന് ഒരിക്കലവർ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവനവരെ അടിമകളാക്കി തീർക്കും. അതിൻ്റെ മാന്ത്രിക മായാശക്തിയുടെ പ്രലോഭനത്തിൽ നിന്ന് കരകയറാൻ പിന്നീടവർക്ക് സ്വന്തം ശക്തി കൊണ്ട് സാധ്യമല്ലാതാകുന്നു. ഇപ്രകാരം വലയിൽ പെട്ടുപോയ ദേഹികളെ രക്ഷിക്കുവാൻ വിശ്വാസത്തോടുകൂടിയ ഹൃദയംഗമായ പ്രാർത്ഥനയ്ക്കുത്തരമായി ലഭിക്കുന്ന ദൈവശക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പാപ സ്വഭാവത്തിൽ തുടരുകയും അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം പാപത്തിൽ ലയിക്കുകയും ചെയ്യുന്നവർ സാത്താൻ്റെ പരീക്ഷ ക്ഷണിച്ചു വരുത്തുന്നു. ദൈവത്തിൽ നിന്നും ദൈവദൂതന്മാരുടെ സംരക്ഷണ വലയത്തിൽ നിന്നും അവർ അകന്നു മാറുന്നു. ദുഷ്ടനായവൻ തൻ്റെ വഞ്ചന പ്രയോഗിക്കുമ്പോൾ പ്രതിരോധമില്ലാത്ത അവർ ഇരയായി പോകുന്നു. അവൻ്റെ ശക്തിക്ക് കീഴ്പ്പെട്ടുപോയ ഇവർ തങ്ങളുടെ പാതയുടെ അന്ത്യം തീരെ മനസ്സിലാക്കുന്നില്ല. അവരുടെ തകർച്ച സാധ്യമാക്കിയ പരീക്ഷകൻ മറ്റുള്ളവരെ വശീകരിക്കുന്നതിന് അവരെ ആയുധമാക്കി മാറ്റുന്നു. പ്രവാചകനായ യെശയ്യാവ് ഇപ്രകാരം പറയുന്നു, വെളിച്ചപ്പാടന്മാരോട് ചെലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളോടും അരുളപ്പാട് ചോദിപ്പിൻ എന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്? ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവിൻ. അവർ ഈ വാക്കുപോലെ പറയുന്നില്ലെങ്കിൽ അവർക്ക് അരുണോദയം ഉണ്ടാകുകയില്ല. യെശയ്യാവ് 8:19-20. മനുഷ്യൻ്റെ പ്രകൃതിയെയും മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥയും സംബന്ധിച്ചുള്ള വേദപുസ്തക ഉപദേശം പ്രസ്താവിക്കുന്ന വ്യക്തമായ സത്യം സ്വീകരിക്കുവാൻ മനുഷ്യർ താല്പര്യം കാണിച്ചിരുന്നെങ്കിൽ പ്രേതാത്മവാദത്തിൻ്റെ പ്രകടനങ്ങളിലും അവകാശവാദങ്ങളിലും കളവായ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ശക്തിയോടുകൂടെ സാത്താൻ പ്രവർത്തിക്കുന്നത് അവർക്ക് കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ തങ്ങളുടെ ജഡീയ ഹൃദയത്തിൻ്റെ സ്വാതന്ത്ര്യം കീഴ്പ്പെടുത്തിക്കൊണ്ട് രസകരമായ പാപങ്ങളെ ഉപേക്ഷിക്കുന്നതിന് പകരം ജനസമൂഹം വെളിച്ചത്തിനെതിരെ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ മുന്നോട്ട് ഗമിക്കുകയും സാത്താൻ ഒരുക്കുന്ന വലയിൽ ഇരയായി പെട്ടുപോവുകയും ചെയ്യുന്നു. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായകയാൽ അങ്ങനെ സംഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിൽ രസിക്കുന്ന ഏവർക്കും ഭോഷ്കു വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. 2 തെസ്സലോനിക്കർ 2:10-12. പ്രേതാത്മവാദ ഉപദേശങ്ങളോട് എതിർത്ത് നിൽക്കുന്നവർ മനുഷ്യരോട് മാത്രമല്ല സാത്താനോടും തൻ്റെ ദൂതന്മാരോടും കൂടെ യുദ്ധം ചെയ്യുകയാണ്. വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോക ദുഷ്ടാത്മ സേനകളോടും അവർ പോരാട്ടത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സ്വർഗീയ ദൂതഗണങ്ങളുടെ ശക്തി കൂടാതെ ഒരിഞ്ച് പോലും പിന്നോക്കം സാത്താൻ മാറിപ്പോവുകയില്ല. രക്ഷകൻ ചെയ്തതുപോലെ എന്നും എഴുതിയിരിക്കുന്നു എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവജനം സാത്താനെ നേരിടേണ്ടതാണ്. ക്രിസ്തുവിൻ്റെ കാലത്തെന്ന പോലെ ഇന്നും തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട് തൻ്റെ പ്രലോഭനങ്ങളെ ബലപ്പെടുത്തുവാൻ സാത്താൻ ഉപദേശങ്ങളെ മറിച്ചു കളയുന്നു. കഷ്ടകാലത്ത് ഉറച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തിരുവചന സാക്ഷ്യം സ്വന്തമായി മനസ്സിലാക്കേണ്ടതാണ്. സ്നേഹിതരും ബന്ധുക്കളുമായി സ്നേഹഭാചനങ്ങളുടെ രൂപം ധരിച്ചുകൊണ്ട് ഭൂതാത്മാക്കൾ അപകടകരമായ വിശ്വാസരാഹിത്യം പ്രസ്താവിക്കുന്നത് പലരും നേരിടേണ്ടി വരും. നമ്മുടെ മൃദുലമായ അനുകമ്പ അർഹിക്കത്തക്ക വിധം ഈ സന്ദർശകർ അഭിനയിച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. മരിച്ചവർ യാതൊന്നും അറിയുന്നില്ല എന്നുള്ള ബൈബിൾ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നാം ഇവരെ നേരിടുകയും ഇപ്രകാരം പ്രത്യക്ഷപ്പെടുന്നവർ ഭൂതാത്മാക്കളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലം നമുക്ക് തൊട്ടു മുമ്പിലുണ്ട്. 3:10. ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട ഉറപ്പുള്ള വിശ്വാസം ഇല്ലാത്തവരൊക്കെയും വഞ്ചിക്കപ്പെടുകയും തോറ്റുപോവുകയും ചെയ്യും. അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ സാത്താൻ പ്രവർത്തിച്ച് മനുഷ്യരെ നിയന്ത്രിക്കുകയും അവൻ്റെ വഞ്ചക പ്രവൃത്തികൾ തുടർച്ചയായി വർദ്ധിച്ചു വരികയും ചെയ്യും. പക്ഷേ മനുഷ്യർ അവൻ്റെ പരീക്ഷയ്ക്ക് സ്വമേധയാ വശമതരാകുന്നുവെങ്കിൽ മാത്രമേ സാത്താൻ തൻ്റെ ലക്ഷ്യം നേടുകയുള്ളൂ. സത്യത്തിൻ്റെ പരിജ്ഞാനം ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അനുസരണയിൽ കൂടെ തങ്ങളുടെ ആത്മാക്കളുടെ വിശുദ്ധീകരണം കാംക്ഷിക്കുകയും ഇപ്രകാരം പോരാട്ടത്തിന് ഒരുങ്ങുകയും ചെയ്യുന്നവർ സത്യത്തിൻ്റെ ദൈവത്തിൽ തങ്ങൾക്ക് ഉറപ്പായ പ്രതിരോധം ഉള്ളതായി മനസ്സിലാക്കും. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഞാനും നിന്നെ കാക്കും. 3:10. ഇതാണ് രക്ഷകൻ്റെ വാഗ്ദത്തം. തന്നിൽ വിശ്വസിക്കുന്ന ഒരു ദേഹിയുടെ മേൽ പോലും സാത്താൻ വിജയിക്കാതിരിക്കേണ്ടതിന് അതിവേഗം ദൈവം ഓരോ ദൂതനെയും സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അയക്കുന്നു. ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് തങ്ങൾ സുരക്ഷിതരാണെന്ന് ചിന്തിച്ചുകൊണ്ട് ദുഷ്ടന്മാർ ഭയാനകമായ വഞ്ചനയിൽ വീഴുന്ന ദർശനം പ്രവാചകനായ യെശയ്യാവ് വിവരിക്കുന്നു. ഞങ്ങൾ മരണത്തോട് സഖ്യതയും പാതാളത്തോട് ഉടമ്പടിയും ചെയ്തിരിക്കുന്നു. പ്രവഹിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ അത് ഞങ്ങളോട് അടുത്തു വരികയില്ല. ഞങ്ങൾ ഭോഷ്കിനെ ശരണമാക്കി വ്യാജത്തിൽ ഒളിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ. യെശയ്യാവ് 28:15. പശ്ചാത്താപരഹിതമായ ഹൃദയകാഠിന്യത്താൽ പെട്ടുപോയത് നിമിത്തം പാപിക്ക് ശിക്ഷ വരികയില്ല എന്ന് വിശ്വസിച്ച് ആശ്വാസം കൊള്ളുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. എത്രമാത്രം ദുഷിച്ചു പോയവരായിരുന്നാൽ പോലും മാനവരാശി മുഴുവൻ ദൈവദൂതന്മാരെ പോലെ ആകേണ്ടതിന് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടും എന്നവർ ചിന്തിക്കുന്നു. ഉപദ്രവകാലത്ത് പ്രതിരോധമായി നീതിമാന്മാർക്ക് സ്വർഗം പ്രദാനം ചെയ്തിരിക്കുന്ന സത്യം ഉപേക്ഷിച്ചുകൊണ്ട് മരണത്തോട് നിയമം ചെയ്യുകയും പാതാളത്തോട് ഉഭയസമ്മതം ചെയ്യുകയും അതിനുവേണ്ടി സാത്താനാൽ നൽകപ്പെട്ടിരിക്കുന്ന സുനിശ്ചിതമായ കള്ളങ്ങളെ അഭയകേന്ദ്രമായി സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ഇവർ വഞ്ചനയിൽ പെട്ടുപോകുന്നു. ഇതാണ് പ്രേതാത്മ സിദ്ധാന്തത്തിൻ്റെ വഞ്ചനാത്മകമായ കാപട്യം. ഈ തലമുറയിലെ ജനത്തിൻ്റെ അന്ധത വിവരിക്കാവുന്നതിലധികം അത്ഭുതകരമായിരിക്കുന്നു. വിശ്വസിക്കുവാൻ അയോഗ്യമെന്ന് പറഞ്ഞ് ആയിരങ്ങൾ ദൈവവചനത്തെ ദൂരത്തെറിഞ്ഞുകൊണ്ട് ജിജ്ഞാസ നിറഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടെ സാത്താൻ്റെ വഞ്ചനകളെ സ്വീകരിക്കുന്നു. പ്രവാചകന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും വിശ്വാസത്തിൽ സംതൃപ്തരായവരെ മതഭ്രാന്തന്മാരെന്ന് അവിശ്വാസികളും പരിഹാസികളും തള്ളിപ്പറയുകയും ക്രിസ്തുവിനെയും രക്ഷാപദ്ധതിയും കുറിച്ചുള്ള തിരുവചന പ്രസ്താവനകളെ അവർ പിടിച്ചിരിക്കിയാൽ അവരെ നിന്ദിച്ച് തള്ളുകയും ഇപ്രകാരം സത്യം നിഷേധിച്ച് കളയുന്നവരുടെ മേൽ ദൈവകോപം കടന്നു വരുവാൻ വഴിയൊരുക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ അവകാശവാദങ്ങളെ അംഗീകരിക്കുകയും ദൈവകൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നവർ ഇടുങ്ങിയ മനസ്സുള്ളവരും ബലഹീനരും അന്ധവിശ്വാസികളും അനുകമ്പ അർഹിക്കുന്നവരുമാണെന്ന് മുദ്രയടിക്കപ്പെടുന്നു. അങ്ങനെ ദുഷ്ടന്മാർ മരണത്തോട് നിയമം ചെയ്യുകയും പാതാളത്തോട് ഉഭയസമ്മതം ചെയ്യുകയും ചെയ്തുകൊണ്ട് അതിന് ഉറപ്പു വരുത്തിയതായി കാണിക്കുന്നു. ഇപ്രകാരം അവർ തങ്ങൾക്കും ദൈവകോപത്തിനും മധ്യേ നിശ്ചലവും കടന്നുകൂടുവാൻ കഴിയാത്തതുമായ പ്രതിരോധം നിർമ്മിച്ചിരിക്കുന്നതായി ഭാവിക്കുന്നു. അവരുടെ ഭയത്തെ ഉത്തേജിപ്പിക്കുവാൻ ഒന്നിനും തന്നെ സാധിക്കുന്നില്ല. അവരത്രമാത്രം പൂർണ്ണമായി പരീക്ഷകന് കീഴ്പ്പെട്ടു പോയതിനാലും അഭേദ്യമായി അവനോട് യോജിച്ചു പോയതിനാലും അവൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടതു പോയത് നിമിത്തവും അവൻ്റെ വലയിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ താൽപ്പര്യമോ ശക്തിയോ അവരിൽ കാണപ്പെടുന്നില്ല. ലോകത്തെ വഞ്ചിക്കുന്നതിനുള്ള തൻ്റെ അന്ത്യപരിശ്രമത്തിന് സാത്താൻ ഒരുക്കങ്ങൾ കൂട്ടുന്നു. ഏദൻ തോട്ടത്തിൽ ഹവ്വായ്ക്ക് കൊടുത്ത ഉറപ്പിന്മേൽ അവൻ്റെ പ്രവൃത്തികളുടെ അടിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ മരിക്കയില്ല, നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെപ്പോലെയാകുകയും ചെയ്യും. 3:4-5 അല്പാൽപമായി പ്രേതാത്മ സിദ്ധാന്തത്തിൽ കൂടെ തൻ്റെ വഞ്ചനയ്ക്കുള്ള വഴി അവൻ തുറന്ന് വികസിപ്പിച്ചു. തൻ്റെ പദ്ധതികളെ പൂർണ്ണമായി അവനിപ്പോഴും നേടിയെടുത്തിട്ടില്ല. ശേഷിപ്പിൻ്റെ അന്ത്യകാലത്ത് അതവൻ പൂർത്തീകരിക്കും. പ്രവാചകൻ ഇപ്രകാരം പറയുന്നു: തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. വെളിപ്പാട് 16:13-14 ദൈവവചനത്തിലുള്ള വിശ്വാസത്തിലും ദൈവശക്തിയിലും സൂക്ഷിക്കപ്പെടാത്തവരൊക്കെയും സാത്താൻ്റെ കൊടും വഞ്ചനയിൽപ്പെട്ട് ഒഴുകിപ്പോകും. ഇല്ലാത്ത സുരക്ഷിതത്വത്തിൽ ജനം സമാധാനപ്പെട്ടിരിക്കുന്നു. ദൈവകോപത്തിൻ്റെ പാനപാത്രം പകരപ്പെടുമ്പോൾ മാത്രം അവർ ഉണർന്നു വരും. കർത്താവായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ന്യായത്തെ അളവുചരടും നീതിയെ തൂക്കുകട്ടയും ആക്കി വയ്ക്കും. കന്മഴ വ്യാജശേഖരണത്തെ നീക്കിക്കളയും. വെള്ളം ഒളിപ്പിടത്തെ ഒഴുക്കിക്കൊണ്ടുപോകും. മരണത്തോടുള്ള നിങ്ങളുടെ സഖ്യത ദുർബലമാകും. പാതാളത്തോടുള്ള നിങ്ങളുടെ ഉടമ്പടി നിലനിൽക്കുകയില്ല. പ്രവഹിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ നിങ്ങൾ തകർന്നു പോകും. യെശയ്യാവ് 28:17-18